ലക്ഷ്മി ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ പ്രദർശനത്തിനെത്തുന്ന പ്രഥമ ചിത്രം ഇതാ കുമാര സംഭവം, പുണ്യ പുരാണ മഹാസംഭവം. ആ ബാലവൃദ്ധം
ശ്രോതാക്കളിൽ പലർക്കും അത്ര എളുപ്പത്തിൽ മറക്കാൻ പറ്റുന്നൊരു ശബ്ദമല്ല ഇത്, ശരിയല്ലേ? നമ്മളെയൊക്കെ പണ്ട് സിനിമാ കാഴ്ചകൾ അറിയിച്ചുകൊണ്ട് ഇടവഴികളിലൂടെ കടന്നുപോയ ഈ ശബ്ദം പലപ്പോഴും നമ്മൾ കേട്ടു നിന്നിട്ടുണ്ട്. പിന്നീട് സിനിമകളിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു. കാലത്തിന്റെ റീലുകളിൽ സിനിമ ഇങ്ങനെ കറങ്ങിയപ്പോൾ ഒട്ടേറെ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നു. ഇതൊക്കെ നമുക്ക് വ്യത്യസ്തമായ സിനിമ അനുഭവങ്ങൾ തന്നു. എന്തിനേറെ ഈ ഓസ്ട്രേലിയയുടെ പലയിടങ്ങളിലും റിലീസിംഗ് ദിവസം തന്നെ നമ്മൾ പോയി സിനിമ കണ്ടിട്ടില്ലേ, അതും മുൻനിര തിയേറ്ററുകളിൽ. ഈ ഓസ്ട്രേലിയയിൽ പോലും മലയാള സിനിമയ്ക്ക് ഒട്ടേറെ വിതരണക്കാരുണ്ടായി. പക്ഷെ നമ്മളിൽ പലർക്കും തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ പലപ്പോഴും മലയാള സിനിമ തിയേറ്ററിൽ പോയൊന്ന് കാണാൻ പറ്റിയിരുന്നില്ല, അല്ലേ? അതിനും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു ആശ്വാസമുണ്ടായി. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ റിലീസിംഗ് ദിവസം തന്നെ മലയാള സിനിമകൾ നമ്മുടെ കൈകളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് എത്തി. അപ്പോൾ ഈ ഒ ടി ടി റിലീസിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള മലയാള സിനിമയുടെ റിലീസിംഗ് ഒരു ഓസ്ട്രേലിയൻ മലയാളിയുടെ സിനിമാ കാഴ്ചകളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പുത്തൻ മലയാള സിനിമകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി റിലീസിംഗ് ദിവസം തന്നെ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് നമുക്കെല്ലാം സന്തോഷമുള്ളൊരു കാര്യമാണ്. തിരക്കൊന്നും വേണ്ട, നമ്മുടെ സൗകര്യത്തിന്, നമ്മുടെ സമയത്തിന് നമുക്ക് വീട്ടിലിരുന്ന് സിനിമ കാണാം. പക്ഷേ എല്ലാവരും വീട്ടിലിരുന്ന് സിനിമ കണ്ടാൽ മലയാള സിനിമ കാണാൻ തിയേറ്ററിൽ ആര് പോകും? ഈ മലയാള സിനിമകൾ ഓസ്ട്രേലിയയിൽ വിതരണത്തിനെത്തിക്കുന്ന വിതരണക്കാരെന്ത് ചെയ്യും? ഓസ്ട്രേലിയയിൽ ട്രൈക്കളർ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ മലയാള സിനിമകൾ വിതരണത്തിനെത്തിക്കുന്ന പെർത്ത് സ്വദേശിയായ ടിറ്റോ ജോസ്.
കൊറോണയ്ക്ക് ശേഷം ആൾക്കാരുടെ പ്രയോറിറ്റി എല്ലാം മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ എന്റർടൈൻമെന്റ് ലാസ്റ്റ് പ്രയോറിറ്റി ആണ് ആൾക്കാർ. അപ്പൊ എല്ലാ എന്റർടൈൻമെന്റ് എന്താണ്? ഒ ടി ടി അല്ലെങ്കിൽ ചാനൽ. അപ്പൊ ഒ ടി ടിയിൽ നമുക്ക് പല കണ്ടന്റും കിട്ടും, പല ലാംഗ്വേജിലുള്ള കണ്ടന്റും കിട്ടും, പല ജിയോഗ്രഫി എന്നുള്ള കണ്ടന്റും കിട്ടും. അപ്പൊ ആൾക്കാർക്ക് വീട്ടിലിരുന്ന് വലിയ പൈസ മുടക്കില്ലാണ്ട് വീട്ടിലിരുന്ന് കാണുന്ന സാധനം ഒ ടി ടിയിൽ അവൈലബിൾ ആണെങ്കിൽ തിയേറ്ററിൽ പോയ ആൾക്കാർ എന്തെങ്കിലും കാണണം. അൺലെസ് ആൻഡ് ഇറ്റ്സ് എ ബാഹുബലി ഓർ പുലിമുരുകൻ ഓർ ഒരു വരാമോണ മരക്കാർ. അപ്പൊ സിറ്റുവേഷൻ കൊറോണയ്ക്ക് മുമ്പ് വേറെ ആയിരുന്നു, കൊറോണയ്ക്ക് ശേഷം സിറ്റുവേഷൻ മൊത്തം മാറി. എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ എന്റർടൈൻമെന്റ് ഹംഗ്രി ആൾക്കാരാണ്, പക്ഷെ അവർക്ക് എന്റർടൈൻമെന്റ് ലാസ്റ്റ് പ്രയോറിറ്റി ആണ്.
ഓക്കെ, അപ്പൊ ഈ ഒരു കൂടുതലായിട്ട് ഇപ്പൊ ഇനി ഫ്യൂച്ചറിൽ ഈ ഒ ടി ടി വഴിയൊക്കെ സിനിമകൾ കൂടുതലായി വരുമോ? എങ്ങനെയാണ് ഈ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുക? താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്?
തിയേറ്ററിലേക്ക് ആൾക്കാർ വരും, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇനിയും പുതിയ നോർമൽ അല്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഹാബിറ്റ്സ് എല്ലാവരും ആൾക്കാരും മാറി. എല്ലാവരും ഓരോരോ തിയേറ്റേഴ്സ് ആണെങ്കിൽ തന്നെ അവർ സീറ്റിന്റെ ഇടയ്ക്ക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഗ്യാപ്പ് വെച്ചിട്ട് എഴുതുകയും ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ തിയേറ്റേഴ്സിന്റെ കപ്പാസിറ്റിക്ക് എഫക്ട് ആവും. കപ്പാസിറ്റി എഫക്ട് ആകുമ്പോൾ ബോക്സ് ഓഫീസ് കളക്ഷൻ എഫക്ട് ആവും. അപ്പൊ അങ്ങനെ വരുമ്പോ കുറെ പ്രശ്നങ്ങളുണ്ട്. അത് തിയേറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും എഫക്ട് ആവുന്ന സാധനമാണ്. അപ്പൊ കണ്ടറിയണം എങ്ങനെയാണ് മുമ്പോട്ട് പോകണം.
സിഡ്നിയിലുള്ള ഒപ്പേറ മലയാളം എന്റർടൈൻമെന്റ്സിന്റെ ബേബി ജോസഫ് പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം.
ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഭയങ്കര ദോഷം തന്നെയാണ്. പിന്നെ ഈ ബിസിനസ്സായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം ഇതിന് ഞങ്ങൾക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. ഇത് മൂവി നമ്മള് പ്രൊഡ്യൂസ് ചെയ്യാന്ന് അത് പൂജ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുന്നതാണ്. പ്രോബബ്ലി അതിനൊക്കെ ചിലപ്പം 2 വർഷം വരെ എടുത്ത മൂവികളുണ്ട് ഞങ്ങൾക്ക്, ചിലപ്പം പെട്ടെന്ന് തന്നെ വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആൾക്കാർ കൂടുതൽ ഒ ടി ടി റിലീസിൽ കൂടെ വീട്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓൾറെഡി അതിന് നമുക്ക് വലിയൊരു പ്രോഫിറ്റ് എന്നുള്ള ഇതിലോട്ട് ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. ഈ മൂവിയോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടും ഇതിനോടൊക്കെ കുറച്ച് വളരെ മൂവി ഇൻഡസ്ട്രീസ് മൂവി ആയിട്ടും ഒത്തിരി താല്പര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇൻഡസ്ട്രി തന്നെ ചലിപ്പിച്ചുകൊണ്ട് പോകുന്നത്. ഒ ടി ടി റിലീസിനെ ഞങ്ങൾ തീർച്ചയായിട്ടും എതിർക്കും പറയാൻ പറ്റത്തില്ല, അതിനേക്കാളും എപ്പോഴും ഇതാണ് നല്ലത്. നമ്മൾ തിയേറ്ററുകളിൽ പോവുകയും അതുകൂടെ ഒരു ഫാമിലി ആയിട്ടൊന്ന് ഔട്ടിങ് പോകാനും ഒരു ഒരു എൻജോയ്മെന്റ് എന്ന രീതിയിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ധാരാളം ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് ഇത് ചെയ്യും, മാർക്കറ്റിൽ മണി റൺ ചെയ്യണത് അങ്ങനെയാണല്ലോ.
ഈ അടുത്ത കാലത്ത് ഒ ടി ടിയിലൂടെ മാത്രം റിലീസിംഗ് നടത്തിയ സൂഫിയും സുജാതയും എന്ന സിനിമ ശ്രോതാക്കളിൽ പലരും കണ്ടു കാണുമല്ലോ. അതിന്റെ നിർമ്മാതാവ് വിജയ് ബാബുവിന്റെ അഭിപ്രായം കൂടി നമുക്ക് കേൾക്കാം. സ്വാഗതം ശ്രീ വിജയ് ബാബു SBS മലയാളത്തിലേക്ക്. താങ്കളെ ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് അറിയുന്നത് ഈ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ വിജയ് ബാബു എന്നതിനേക്കാൾ ഉപരി ചില കഥാപാത്രങ്ങളുണ്ട്, പ്രത്യേകിച്ച് ആടിലെ സർബത്ത് ഷമീർ അതുപോലെ തന്നെ നീനയിലെ വിനയ് പണിക്കർ പോലുള്ള കഥാപാത്രങ്ങളിലൂടെ ആയിരിക്കും. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ OTT റിലീസിങ്ങിലൂടെ താങ്കൾ പ്രൊഡ്യൂസ് ചെയ്ത സൂഫിയും സുജാതയും എന്ന് പറഞ്ഞ സിനിമ OTT റിലീസ് ചെയ്തു. ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇനിയൊരു സിനിമ OTT റിലീസ് ചെയ്യാനുള്ള ധൈര്യം താങ്കൾക്കുണ്ടോ?
അല്ല, ഇത് OTT റിലീസ് എന്ന് പറയുന്ന രണ്ട് രീതിയിലാണ്. ഇതിപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, കോവിഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ പ്രീമിയറുകൾ, അതായത് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സിനിമകൾ OTTയിലൂടെ റിലീസ് ചെയ്യുന്നത്. അതൊരു ടെമ്പററി ഫിനോമൻ മാത്രമാണ്. അത് നമ്മൾ ചിലപ്പം OTTയിലൂടെ OTT ഒറിജിനൽസ് റിലീസ് ചെയ്തേക്കും. ഇതിപ്പം ഇപ്പം താങ്കൾ ചോദിച്ചതുപോലെ ഞാൻ റിലീസ് ചെയ്യാൻ ധൈര്യം ഉണ്ടെന്ന് വെച്ചാൽ എന്റെ തീരുമാനം മാത്രമല്ല, OTT എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് അതിനുള്ള താല്പര്യവും കൂടെ വേണം. അതായത് എന്ന് വെച്ചാല് ഇത് അത്ര ഫൈനാൻഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു പ്രപ്പോസിഷൻ അല്ല രണ്ടുപേർക്കും. എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുക കൊടുക്കേണ്ടി വരും. ഒരു സിനിമ തിയേറ്ററിൽ റിലീസിന് വേണ്ടി ചേരിക്കുന്ന ഒരു സിനിമ എടുത്ത് പ്രീമിയർ ചെയ്യണമെങ്കിൽ അത് അത്രയും ഇത് കഴിഞ്ഞ അത്രയും സ്ക്രൂട്ടണി കഴിഞ്ഞിട്ടാണ് അത് വർക്കായില്ലെങ്കിൽ ഈ OTT പ്ലാറ്റ്ഫോമുകൾക്ക് തന്നെ ഭയങ്കര ലോസാണ്. നമുക്ക് അത്രയും ഒരു എക്സ്പെൻസീവ് കോസ്റ്റിലാണ് വാങ്ങിക്കുന്നത്. അപ്പം സ്റ്റിൽ അത് എന്തുകൊണ്ട് വാങ്ങിക്കുന്നു എന്ന് വെച്ചാൽ അതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. തിയേറ്ററുകൾ അടഞ്ഞു കിടക്കുന്നു, കുറെ നാളായിട്ട് OTT പ്ലാറ്റ്ഫോമുകൾക്ക് കണ്ടന്റ് ഇല്ല, കുറെ നാളുകളായിട്ട് മലയാളികൾക്ക് ഒറിജിനൽ കണ്ടന്റ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ സിനിമകൾ മാത്രമാണ് OTTയിലേക്ക് വരാം. ഇപ്പം കൂടിപ്പോയ നമ്മളിപ്പോ ജൂലൈ 3rd സൂഫിയും സുജാതയും റിലീസ് ചെയ്തത്. അത് കഴിഞ്ഞ് September 1st CU2 റിലീസ് ചെയ്തിരിക്കുന്നത്. ഇനി കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ പടങ്ങൾ മാത്രം റിലീസ് ചെയ്തേക്കാം. അപ്പൊ ഇനി എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ യാ ചിലപ്പോ എന്റെ എന്തെങ്കിലും ഇപ്പൊ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചല്ലേ, എന്തെങ്കിലും ഇപ്പൊ കണ്ടന്റ് ഇല്ല, കണ്ടന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സിറ്റുവേഷനിൽ അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അത് കൊടുക്കും. അത് പക്ഷേ ഈ സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ചോദ്യം പ്രസക്തമല്ല. കാരണം എന്താച്ചാല് OTT റിലീസിൽ OTTയിലൂടെ തിയേറ്ററിക്കൽ റിലീസിന് വേണ്ടി ചെയ്തിരിക്കുന്ന സിനിമകൾ വരുമോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊച്ചു സിനിമകൾ, തിയേറ്ററുകൾ കിട്ടാത്ത കൊച്ചു സിനിമകൾ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച തിയേറ്ററുകൾ കിട്ടാത്ത കൊച്ചു സിനിമകൾ നാളെ ചിലപ്പോൾ ഓക്കെ എന്നാ പിന്നെ നമുക്ക് OTTയിലൂടെ റിലീസ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് തീരുമാനങ്ങൾ എടുത്തേക്കാം. അത് ആ OTTക്കും താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു പേപ്പർ വ്യൂ ഫോർമാറ്റിലായിരിക്കാം, അതായത് അതിനെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് ജനങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈക്വലി അങ്ങനെയൊക്കെയുള്ള ഫോർമാറ്റുകളുണ്ട്. ഇനി അതല്ല ഇപ്പൊ വരാൻ പോകുന്ന സാധ്യത എന്ന് പറയുന്നത് OTT ഒറിജിനൽസ് വന്നേക്കാം. OTTക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന സിനിമകൾ, അത് മറ്റു ഭാഷകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അത് മലയാളത്തിലേക്കും വന്നേക്കാം, വെബ് സീരീസുകൾ വന്നേക്കാം. അപ്പൊ ഒരു പാരലൽ ഇൻഡസ്ട്രി പോലെ OTT നിലനിൽക്കും എന്നാണ് പറയാനുള്ളത്.
ഓക്കെ, ഇപ്പോൾ താങ്കൾ സ്വാഭാവികമായി OTT റിലീസിങ്ങിന് മുമ്പ് താങ്കളുമായി ബന്ധപ്പെട്ട കമ്പനികൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഈ OTT റിലീസിങ് ഈ ഓവർസീസ് മലയാളികളുടെ ഇടയിൽ, ഇപ്പോൾ ഈ ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള, അത് കൂടുതലൊരു ഓപ്പർച്യൂണിറ്റീസ് മലയാള സിനിമയ്ക്ക് തുറന്നു തരുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്?
വളരെ വളരെ ഒരു പുതിയ, അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഞാനും ഒരു പ്രവാസിയായിട്ട് ജീവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മൾ ഒരു പ്രവാസികൾക്ക് എപ്പോഴും മലയാള സിനിമകൾ, എത്ര മലയാള സിനിമകൾ കാണാൻ പറ്റും കേരളത്തിൽ റിലീസ് ചെയ്ത് അത്യാവശ്യം ഓടിയാൽ പിന്നെ ഓവർസീസ് റൈറ്റ്സ് വിൽക്കുകയും, ഈ ഓവർസീസ് റൈറ്റ്സ് വിറ്റാൽ തന്നെ, ഞാനിപ്പോൾ ഓസ്ട്രേലിയ വെച്ച് പറയല്ല എന്നാലും പറയാം, നമ്മൾ റിലീസ് ചെയ്യുന്ന പോക്കറ്റുകൾ എന്ന് പറയുന്നത് മാക്സിമം അമേരിക്കയിലെ ചില സ്റ്റേറ്റുകൾ, യൂറോപ്പിലെ ചില കൺട്രികൾ, പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ. ഈ ഓസ്ട്രേലിയ തന്നെ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ വെൻ മലയാളീസ് ആർ സ്കാറ്റേർഡ് അക്രോസ് ഓസ്ട്രേലിയ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എത്ര തിയേറ്ററുകളിൽ ഓസ്ട്രേലിയ റിലീസ് ചെയ്യും, എത്രയോ കിലോമീറ്റർ അല്ലെ എത്രയോ മൈൽസ് പോകേണ്ടി വരും ഒരു സിനിമ കാണാൻ. അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അപ്പം എന്നെ എനിക്ക് പലയിടത്തും കോൾ വരും, ഞങ്ങൾക്ക് ഇവിടെ റിലീസായില്ല, അവിടെ റിലീസായി. ഇത് റിലീസായാൽ തന്നെ എത്രയോ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് റിലീസ്, അപ്പോഴത്തേക്കും ഓൺലൈനിലൂടെ അതിന്റെ കഥകൾ വരും, അതിന്റെ കാര്യങ്ങളെല്ലാം വരും, അതിന്റെ പൈറസി വരെ ചിലപ്പോൾ വരും. ഈ OTT എന്ന് പറയുമ്പോൾ അതിന്റെ ഗുണം എന്ന് പറയുന്നത് ഒറ്റ ഇതിൽ 200 കൺട്രീസിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരേ സമയം, അത് തിരുവനന്തപുരത്തിരിക്കുന്ന മലയാളിക്കും സിഡ്നിയിലിരിക്കുന്ന മലയാളിക്കും ഒരേ സമയം ഒരേ ദിവസം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സംഭവം OTTയിലുണ്ട്. അത് പൈറസിയെ കൊല്ലുന്ന ഒരു സംഭവമാണ്, പൈറസി ഇല്ലാണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട്, എനിക്ക് ലക്ഷം ഒരു 1000 മെസ്സേജാണ് ഫസ്റ്റ് ഡേ തന്നെ വന്നത്. ഐ വാസ് സർപ്രൈസ്. ഒരു ഞാൻ 14 സിനിമ ചെയ്ത ഒരു പ്രൊഡ്യൂസറാണ്. ഇത്രയും കൂടുതൽ റെസ്പോൺസ് വിത്തിൻ ദ ഫസ്റ്റ് 3 ഡേയ്സ് എനിക്ക് വന്നിട്ടുള്ളത് സൂക്ഷിച്ചാണ്.
നിർമ്മാതാക്കളെയും വിതരണക്കാരെയും കാൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത് ഓസ്ട്രേലിയയിലെ മലയാള സിനിമാ പ്രേക്ഷകരാണ്. കാരണം ഹോം തിയേറ്ററുകൾ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പ്രേക്ഷകരാണ് ഓസ്ട്രേലിയൻ തിയേറ്ററുകളിലെ മലയാള സിനിമയുടെ ഭാവി വരും കാലത്ത് നിശ്ചയിക്കുക. സിഡ്നി പെൻറിത്തിലുള്ള സിബിൻ പോളിന്റെ വാക്കുകളിലേക്ക്.
തിയേറ്ററിൽ പോകാനൊന്നും എല്ലാവർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും മാറി വരുന്ന ഈ കോവിഡിന്റെ സിറ്റുവേഷനിൽ. ഒരു ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയിരിക്കുക എന്നുള്ള ഒരു ഒരു സേഫ്റ്റി അല്ല, അല്ലെങ്കിൽ നമുക്കൊരു സുരക്ഷിതത്വം ഇല്ലാത്തൊരു അവസ്ഥയാണ് പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ വീടുകളിൽ കാണാൻ പറ്റുന്നത് നല്ലതാണ്.
പക്ഷേ ഈ തിയേറ്ററിൽ ലഭിക്കുന്ന ഒരു സിനിമയുടെ ഒരു അനുഭവം നമുക്ക് വീടുകളിൽ കിട്ടുമോ?
തീർച്ചയായിട്ടും നമുക്കിപ്പോഴത്തെ ഇവിടെ പ്രത്യേകിച്ചും ഈ മാറി വരുന്ന ടെക്നോളജിയുടെ ഒക്കെ സാഹചര്യത്തിൽ നമുക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വീടുകളിൽ ഹോം തിയേറ്റർ ഉണ്ടാക്കാൻ ഉള്ള സൗകര്യമുണ്ട്. പല വീടുകളിലും ഹോം തിയേറ്ററുകൾ ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചില വീടുകളിൽ ചെയ്തിരിക്കുന്നത് തിയേറ്ററിൽ കിട്ടുന്നതിനേക്കാൾ നല്ല സൗകര്യത്തിലാണ്. ശബ്ദം അതുപോലെ ദൃശ്യം ഇത് രണ്ടും നമുക്ക് വീടുകളിൽ ആ തിയേറ്ററിൽ കിട്ടുന്നത് പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പുതിയ ടെക്നോളജിയിലുള്ള പ്രൊജക്ടറുകൾ, പിന്നെ സൗണ്ട് സിസ്റ്റം, ഇതെല്ലാം നമുക്ക് വീടുകളിൽ ഇപ്പൊ ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ കിട്ടുന്ന ഒരു ആ എഫക്ട്, അല്ലെങ്കിൽ DTS, ഇതെല്ലാം നമുക്ക് വീടുകളിൽ അതിനുള്ള സൗകര്യമുണ്ട്. അത് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് വീടുകളിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് തിയേറ്ററിൽ പോയിരുന്ന് കാണുന്ന ഒരു വേറൊരു രസമുണ്ട്. ഇപ്പൊ കമ്പനിക്ക് കൂടി ഒരു ഫ്രണ്ട്സ് എല്ലാമായിട്ട് പോകുന്ന ആ ഒരു വ്യത്യാസമുണ്ട്. അത് കുറച്ചുകൂടി അതൊരു ഡിഫറെന്റ് തിങ് ആണ്. പക്ഷെ വീട്ടിലിരുന്ന് കാണാം എന്നുള്ളതും എല്ലാ ടെക്നോളജിയോടും കൂടി കാണാം എന്നുള്ളതും ഇപ്പോഴത്തെ കാര്യത്തില് സാധ്യമാണ്.
മലയാള സിനിമ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്കാണ് നേരിട്ട് റിലീസ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ഓണത്തിനിറങ്ങിയ, ഓണത്തിന് OTT റിലീസ് ചെയ്ത സി യു സൂൺ എന്ന ചിത്രം ഈ കോവിഡ് കാലത്തെ ഒരു വ്യത്യസ്തമാർന്ന പരീക്ഷണമാണ്. ഇത്തരം പുതിയ പരീക്ഷണങ്ങൾ നമ്മുടെ സിനിമ ആസ്വാദന രീതിയെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിക്കും. പക്ഷേ സാങ്കേതികവിദ്യ എത്രയൊക്കെ പുരോഗമിച്ചാലും ഒരു തിയേറ്ററിൽ ആൾക്കൂട്ടത്തിന്റെ ഇടയിലിരുന്ന് സിനിമ കാണുന്ന ആ ഒരു ഫീൽ, ആ അനുഭൂതി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയുള്ള കാഴ്ചകൾക്ക് ഒരിക്കലും നൽകാനാകില്ല.